പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമം നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി തുടരുകയാണ്. ഗലീലയിലെ പരസ്യജീവിതം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ജനസമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അനേകായിരങ്ങൾ യേശുവിനെ കാണാനും കേൾക്കാനും യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിനു വേണ്ടി വന്നു. അത് യഹൂദ നേതാക്കന്മാരിടയിൽ തന്നെ അങ്കലാപ്പുണ്ടാക്കി. യേശുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ ചെയ്തികളും അവരുടെ നിയമത്തെ ലംഘിക്കുന്നതായി, അവരുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി കണ്ട നേതാക്കന്മാർ യേശുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുഴുവനും മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിലും യേശുവും യഹൂദ നേതാക്കന്മാരും തമ്മിൽ നടന്ന വിവാദങ്ങളുടെ 5 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുത്തിയുണ്ടായ യേശുവിൻ്റെ പാപം മോചിക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ച വിവാദമായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് ലേവിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ചുങ്കക്കാരനായ ലേവിയെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെടുത്തി അവൻ ചുങ്കക്കാരോടും പാപികളോടും ഒത്തു ഭക്ഷിക്കുന്നു എന്ന ഒരു ആരോപണം. ഇസ്രായേൽക്കാരുടെ പൊതുവായ ആചാരങ്ങൾക്ക് വിരുദ്ധമായി, വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി നിയമലംഘകരോട് ഒത്തു പ്രവർത്തിക്കുന്നു, അവരുമായി ഭക്ഷണം കഴിക്കുന്നു എന്ന ആരോപണമായിരുന്നു യേശുവിനെതിരെ കൊണ്ടുവന്നത്. അതിൻ്റെ മറുപടിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് മൂന്നാമത്തെ വിവാദമാണ്. മൂന്നാമത്തെ വിവാദം ഉപവാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഉപവാസത്തെ സംബന്ധിച്ച തർക്കം എന്നാണ് POC ബൈബിളിൽ അതിന് ഉപശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ ഭാഗം ഒന്ന് വായിക്കാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരീസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്നകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. ഇതാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ വിവരണം. ഉപവാസത്തെ സംബന്ധിച്ചാണ് തർക്കം. മത്തായി എഴുതിയ സുവിശേഷം 9 14-17 വാക്യങ്ങളിലും, ലൂക്ക എഴുതിയ സുവിശേഷം 5 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വല്പ വ്യത്യാസങ്ങൾ മാത്രം. അതൊരേ സംഭവം തന്നെ 4 സുവിശേഷന്മാർ രേഖപ്പെടുത്തുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങളൊക്കെ കാണും. പക്ഷേ കാതലായ വ്യത്യാസങ്ങൾ ഈ വിവരണങ്ങൾ തമ്മിൽ ഇല്ല തന്നെ. പ്രധാന പ്രശ്നം ഉപവാസമാണ്. ഉപവാസത്തെ സംബന്ധിച്ചാണ് തർക്കം. സാഹചര്യം എടുത്തു പറയുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു. ലൂക്കാലും ഇതുതന്നെയാണ് സംഭവം. അതേസമയം മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്നാപകൻ്റെ ശിഷ്യന്മാരാണെന്ന് ചോദിക്കുന്നത് എന്തേ നിന്റെ ശിഷ്യന്മാർ യേശുവിനോട് യേശുവിനോടാണ് ചോദിക്കുന്നത് എന്തേ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. ആദ്യത്തെ തുടക്കം എങ്ങനെയാണ്? യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേയരും ഉപവസിക്കുകയായിരുന്നു. എന്താണ് ഉപവാസം? എങ്ങനെയാണ് ഒരു ഉപവസിക്കുന്നത്? ഉപവാസത്തെ സംബന്ധിച്ച ഇസ്രായേലിൽ നിലനിന്ന നിയമം എന്താണ്? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ ഈ പ്രസ്താവനയുടെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനാവുകയുള്ളൂ. നമ്മൾ മലയാളത്തിൽ ഉപവാസം എന്ന് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്തായിരിക്കുക. ആ ഉപവാസത്തിൻ്റെ ഭാഗമായി ഭക്ഷണം പാനീയം എല്ലാം ഉപേക്ഷിക്കാറുണ്ട്. ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് അടുത്തായിരിക്കുക എന്നതാണ് ഉപവാസത്തിൻ്റെ മുഖ്യമായ അർത്ഥം. അത് പലപ്പോഴും മറന്നു പോകാറുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ ഉപവസിക്കാറുണ്ട്. ഉപവാസവും നോമ്പുമായി ബന്ധപ്പെട്ടതാണ് ക്രിസ്ത്യാനികളുടെ പൊതുവായ നിലപാട്. ക്രിസ്ത്യാനികൾ ഒരുപാട് നോമ്പുകൾ ആചരിക്കാറുണ്ട്. വലിയ നോമ്പ് എന്ന് പറയുന്ന 50 കൃത്യമായിട്ട് 50 ഇല്ലെങ്കിലും യേശു മരുഭൂമിയിൽ ഉപവസിച്ച 40 അനുസ്മരിച്ചുകൊണ്ടും അതുപോലെ തന്നെ യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നീ വലിയ സംഭവങ്ങൾക്ക് ഒരുക്കമായും നടത്തുന്ന വലിയ നോമ്പാചരണത്തെ 50 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്പം കൂടി ചേർത്ത് 25 നോമ്പ് എന്ന് പറയാറുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഉള്ള 24 ദിവസം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനുള്ള ഒരുക്കമായി തങ്ങളത്തിൻ്റെ ഒരുക്കാനായി 25 നോമ്പ് ആചരിക്കാറുണ്ട്. ഇതിൻ്റെ പുറമെ 15 നോമ്പ് എന്ന് പറയും. ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ് ക്രിസ്ത്യാനികൾ. ആ സ്വർഗ്ഗാരോഹണ തിരുനാളിനുള്ള ഒരുക്കമായി ഓഗസ്റ്റ് മാസത്തിൽ 15 നോമ്പ് ആചരിക്കാറുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്നു. അതിനൊരുക്കമായി 8 നോമ്പ് ആചരിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ യോനയുടെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ 3 ദിവസം ഉപവസിച്ചു. അതിൻ്റെ ഒരു ഓർമ്മ ആചരിച്ചുകൊണ്ട് വലിയ നോമ്പിനുള്ള തുടക്കത്തിൽ 3 നോമ്പ് ആചരിക്കാറുണ്ട്. ഇങ്ങനെ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, ഇങ്ങനെ ക്രിസ്ത്യാനികൾ പല രീതിയിലുള്ള നോമ്പുകൾ ആചരിക്കാറുണ്ട്. ഈ നോമ്പെല്ലാം ഉപവാസ ദിവസമല്ല, പക്ഷേ മാംസം വർജിക്കുക ആണ് മുഖ്യമായി നോമ്പുകാലത്ത് ക്രിസ്ത്യാനികൾ ചെയ്യുക. അതോടൊപ്പം മത്സ്യവും മുട്ടയും പാലും എല്ലാം ഉപേക്ഷിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് നോമ്പുകാലമായിട്ട് കണക്കാക്കുക. കൃത്യമായിട്ട് പറഞ്ഞാൽ കത്തോലിക്കാ സഭയിൽ ഉപവാസത്തിൻ്റെ 2 ദിവസങ്ങളേ ഉള്ളൂ നിർബന്ധമായും ഉപവസിക്കണം എന്ന് അനുശാസിക്കുന്നത്. രോഗികൾക്കും വൃദ്ധർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കുമൊക്കെ ഇതിൽ നിന്ന് ഇളവ് കൊടുക്കുന്നുമുണ്ട്. ഉപവസിക്കേണ്ട ദിവസങ്ങൾ പ്രധാനമായിട്ടും 2 ദിവസങ്ങളാണ്. അത് വിഭൂതി ദിനം, വലിയ നോമ്പ് ആരംഭിക്കുന്നത്, ചില റീത്തുകളിൽ അത് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. ചില റീത്തുകളിൽ വിഭൂതി ബുധൻ എന്ന് പറയും, അത് ബുധനാഴ്ചയാണ് വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ. വലിയ നോമ്പിൻ്റെ ആരംഭത്തിലുള്ള ഒരു ദിവസവും പിന്നെ യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദുഃഖവെള്ളിയും, ഈ 2 ദിവസങ്ങൾ മാത്രമേ ക്രിസ്ത്യാനികൾ കത്തോലിക്കർ ഉപവസിക്കണം എന്ന് സഭ നിർബന്ധിക്കുന്നുള്ളൂ. ഈ ഉപവാസം തന്നെ കൃത്യമായിട്ട് ഉള്ള നിയമപ്രകാരമാണെങ്കിൽ ഒരു ഭക്ഷണം ഉപേക്ഷിക്കുന്നതേ അർത്ഥമാക്കുന്നുള്ളൂ, പ്രധാനമായ ഒരു ഭക്ഷണം ഉപേക്ഷിക്കുക. പക്ഷേ പലരും തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ ആഴവും തരപ്പുമൊക്കെ അനുസരിച്ച് ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെ കഴിയുന്നവരുണ്ട്. 24 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഒക്കെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസമാണ് കണിശമായിട്ടും ഉപവസിക്കണം എന്നുള്ള നിയമം. പക്ഷേ ആ ഉപവാസത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മറ്റ് പല മതസ്ഥരും, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മുസ്ലിമുകൾ, മുസ്ലിം സഹോദരങ്ങൾ ദീർഘമായ 1 മാസത്തെ ഉപവാസം, അത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണവും പാനീയവും എല്ലാം ഒഴിവാക്കി ഉമിനീര് പോലും ഇറക്കാതെ അതികഠിനമായ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്. ഹൈന്ദവ സഹോദരന്മാരും ഇതുപോലെ അനേകം ഉപവാസങ്ങളും നോമ്പുകളും ആചരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും സംസ്കാരം ഒട്ടും അപരിചിതമല്ല. പുരാതനങ്ങളായ എല്ലാ മതങ്ങളിലും ഇതുപോലെയുള്ള ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ നിയമങ്ങളുണ്ടായിരുന്നു. ഇനി യേശുവിൻ്റെ കാലത്തേക്ക് നമുക്ക് കടന്നു വരാം. അതാണല്ലോ ഇവിടെ പ്രസക്തമായ വിഷയം. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. അവരോട് ഉപവസിക്കണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? ഉപവസനത്തിനുള്ള കൽപ്പന എന്തായിരുന്നു? ബൈബിളിലും യഹൂദ നിയമത്തിലും ഉപവാസത്തെ സംബന്ധിച്ചുള്ള ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ. ഒരു ദിവസമേ അവർ ഉപവസിക്കാൻ നിർബന്ധമുള്ളൂ. അത് പാപപരിഹാര ദിനം എന്നറിയപ്പെടുന്ന ദിവസമാണ്. ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ ജനം 1 അടങ്കം ഉപവസിക്കണം. അന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അവർ ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ പാടില്ല. അങ്ങനെ ഉപവസിക്കാൻ നിർബന്ധമായും കടപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ദിവസമേ ഉള്ളൂ, പാപ പരിഹാര ദിനം. ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പാപത്തിനു വേണ്ടി പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുന്ന ദിവസമാണ് പാപ പരിഹാര ദിനം. ആദ്യമേ പ്രധാന പുരോഹിതൻ തൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്നു. അതിനുശേഷം പുരോഹിതന്മാർക്ക് മുഴുവനും വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്നു. ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പാപത്തിന് പരിഹാരമായി 2 ആടുകളെ കൊണ്ടുവന്ന് ഒന്നിനെ ബലിയായി അർപ്പിക്കുന്നു, മറ്റൊന്നിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. പാപം പേറിക്കൊണ്ട് പോകുന്ന, പാപം വഹിക്കുന്ന ആട്. ഇങ്ങനെ ദീർഘമായ പാപപരിഹാരം അനുഷ്ഠിക്കുന്ന പരിഹാര ദിനത്തിൽ മാത്രമേ ഇസ്രായേൽക്കാർ ഉപവസിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ യേശുവിൻ്റെ കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ ഉപവസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. യേശു തന്നെ ഒരു ഉപമയിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ കഥ യേശു പറയുന്നുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഫരിസേയൻ പറയുന്ന ഒരു കാര്യം ഉപവാസത്തെക്കുറിച്ചുമുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റുള്ളവരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നു. ഇതാണ് ഫരിസേൻ പറയുക, ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുക. ഇത് ഒരു ഭക്തിയുടെ പ്രകടനമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അവർ ഉപവസിക്കുക. എങ്ങനെയാണ് ഉപവസിക്കുന്നത്? പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഇന്ന് മുസ്ലിമുകൾ ചെയ്യുന്നത് പോലെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഭക്ഷണം കഴിക്കാം, സൂര്യാസ്തമത്തിന് ശേഷവും ഭക്ഷണം കഴിക്കാം. പക്ഷേ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നവരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വെള്ളവും കുടിക്കാൻ പാടില്ല. അത് തന്നെയുമല്ല, ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിന് പുറമെ അവർ മുഖം കഴുകുകയില്ല, മുടി ചീവുകയില്ല, വസ്ത്രം അലക്കുകയില്ല, ആകെ മ്ലാനവതരായി അവർ ചിരിക്കുകയില്ല, നിഷ്പാതുകരായിട്ടായിരിക്കും നടക്കുക. ദേഹത്ത് തലയിലോ മുഖത്തോ തൈലം പൂശുകയില്ല. ദേഹവും ശരീരവും മുഖവും ആകെ വികൃതമായിരിക്കും. അകലുന്നത് കണ്ടാൽ തന്നെ അറിയാം ഈ വ്യക്തി ഉപവസിക്കുന്നവനാണ്. ഇങ്ങനെ ഉപവസിക്കുന്ന വ്യക്തികൾ ഉപവാസ ദിവസം പൊതുസ്ഥലങ്ങളിൽ പോവുകയും ചെയ്യും. പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഉച്ചത്തിൽ അവർ പ്രാർത്ഥിക്കും, കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തങ്ങൾ ഉപവസിക്കുന്നു, തങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലാണ് അവരുടെ ഉപവാസം. ഇതിനെക്കുറിച്ചും യേശു പറയുകയുണ്ടായി, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്തു ചെയ്യണം? മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് യേശു ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6:16-18 വാക്യങ്ങളിൽ അന്നത്തെ ഉപവാസത്തിൻ്റെ ഒരു ശൈലിയും യേശു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യേക ശൈലിയും വ്യക്തമാകുന്നുണ്ട്. മത്തായി 6:16-18, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോഴ് മറ്റുള്ളവർ കൂടി കാണണം ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി എന്ന് നിർബന്ധമുണ്ടായിരുന്ന ഫരിസേയർ അവരുടെ ഉപവാസം കൊട്ടിഘോഷിക്കുമായിരുന്നു. അത് ദാനധർമ്മങ്ങളാവട്ടെ, മറ്റേതെല്ലാം നല്ല പ്രവൃത്തികളാകട്ടെ, പ്രാർത്ഥനയാവട്ടെ, എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ഉണ്ടാവും. സ്നാപക ശിഷ്യന്മാരും ഫരിസേയരുടെ ഈ പാരമ്പര്യം സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റേതുമായ ഉപവാസം അനുഷ്ഠിക്കുമായിരുന്നു. ഭക്ഷണം ഒഴിവാക്കി ദേഹം ശുദ്ധം ചെയ്യാതെ പരിഹാരം അനുഷ്ഠിക്കുക. ഇങ്ങനെയുള്ള പരിഹാരം അനുഷ്ഠിക്കൽ ഇസ്രായേലിൽ നിലവിലുണ്ടായിരുന്നു. അത് ആളുകൾക്ക് വലിയ ആദരവിന് കാരണമാവുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ഉപവസിച്ചിരുന്നത് എന്ന് ചോദിക്കാം. ഉപവാസത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. വ്യക്തികളുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയാണ് ഏറ്റവും പ്രധാനം. വ്യക്തിപരമായ പാപത്തിൻ്റെ മാത്രമല്ല, സമൂഹത്തിൻ്റെ മുഴുവനും പാപത്തിന് ഒരു പകരമായി പരിഹാരമനുഷ്ഠിക്കുന്ന വൈക്കേരിയസ് സഫറിംഗ് എന്നോ വൈക്കേരിയസ് പെനൻസ് എന്നോ ഒക്കെ പറയാം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ അനുഷ്ഠിക്കുന്ന പ്രായശ്ചിത്തത്തിനാണിത് പറയുക. ഇങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തം, ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിനു വേണ്ടി വ്യക്തികൾ അനുഷ്ഠിക്കുന്ന ഉപവാസവും ഈ കൂട്ടത്തിൽപ്പെടും. പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുക, അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രത്യേകമായി യാചിക്കുക, പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, പ്രത്യേകമായ കൃപ ലഭിക്കുന്നതിന് വേണ്ടി. പശ്ചാത്താപത്തിൻ്റെ അടയാളമായി മാത്രമല്ല, യാചനയുടെ അടയാളമായും പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പാപപരിഹാരം, യാചന, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായിട്ടും ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴും ദൈവത്തോടടുക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനം ചെയ്ത പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം അനുഷ്ഠിക്കലാണ്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു കാണിക്കട്ടെ. പ്രത്യേകമായും ഇങ്ങനെയുള്ള ഉപവാസങ്ങൾ, പൊതുവായ ഉപവാസങ്ങളൊക്കെ വരുന്നത് ഇസ്രായേൽ ജനം പൊതുവായ ചില പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ്. ഒന്നുകിൽ വിളവിൻ്റെ നാശമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയായിരിക്കാം, ദാരിദ്ര്യമോ വരൾച്ചയോ ആകാം, മഴ പെയ്യാത്ത സാഹചര്യം, അല്ലെങ്കിൽ ശത്രുക്കളുടെ ആക്രമണമാകാം. ഒരു ദേശീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് പൊതുവായ ഉപവാസം വിളിച്ചു കൂട്ടുക. 2 ഉദാഹരണങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നെഹമിയയുടെ പുസ്തകം 9:1 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചിലവഴിച്ചു. പാപങ്ങൾ ഏറ്റുപറയുക, തലയിൽ പൂഴി വിതറുക, ചാക്കുടുക്കുക, ഇതെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ജോയൽ പ്രവാചകൻ ഒരു ദേശീയ പ്രതിസന്ധി, വലിയ വിളവിൻ്റെ നാശമുണ്ടായ സാഹചര്യത്തിൽ ജനങ്ങളെ മുഴുവനും വലിയ ഒരു ഉപവാസത്തിന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:15-17 വാക്യങ്ങളിൽ, സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ, മണവാളൻ തന്നെ മണവറയും, മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ, ജനതകളിടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ, എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടം വരുന്നത് എന്തിന്? ഇപ്പോൾ വലിയ ഒരു ദേശീയ പ്രതിസന്ധിയാണ്. വെട്ടുക്കിളി ശല്യം നാടിനെ മുഴുവനും വലിയ നാശത്തിലേക്ക് നയിക്കുന്ന ഭീഷണമായൊരു സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ ദിനമെന്ന് വിശേഷിപ്പിക്കുന്ന ആ വലിയ ഭീകര ദിനത്തിൽ ജോയൽ പ്രവാചകൻ ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. വലിയ ഒരു ഉപവാസം, ജനങ്ങൾ ഒരുമിച്ച് കൂടി ഉപവസിക്കണം. ആ ഉപവാസത്തിൻ്റെ ഭാഗമാണ് ഭക്ഷണം ഒഴിവാക്കുക, ദേഹത്ത് ശരീരത്തിൽ മുഴുവനും ചാരം പൂശുക, നിലത്തിരിക്കുക, നഗ്നപാദരായി നടക്കുക, വിലപിക്കുക, നിലവിളിക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ആ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുക, ഇതെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വലിയ പശ്ചാത്താപം, പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ, ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ദുഃഖം, അതൊക്കെ പ്രകടമാക്കുന്നതാണ് ഈ ഉപവാസം. ഇങ്ങനെയുള്ള ഉപവാസമാണ് വാസ്തവത്തിൽ ഫരിസേയ ശിഷ്യന്മാരും ഫരിസേയരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒക്കെ യേശുവിൻ്റെ കാലത്തും അനുഷ്ഠിച്ചിരുന്നത്. ഇങ്ങനെ ഉപവസിക്കുന്നത് വാസ്തവത്തിൽ വലിയ ഒരു പുണ്യമായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പലപ്പോഴും ഈ ഉപവാസത്തിന് വേറൊരു ലക്ഷ്യമുണ്ട്. ഉപവാസം ദൈവത്തിൻ്റെ വചനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ദൈവിക വെളിപാടിന് വേണ്ടി, ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമായും കാണാറുണ്ട്. ഉദാഹരണത്തിന് ദാനിയേലിൻ്റെ പുസ്തകം 9:1 1-3 വാക്യങ്ങളിൽ ദാനിയേൽ പ്രവാചകൻ ദൈവവചനത്തിനു വേണ്ടി, ഒരു ദൈവിക വെളിപാടിനു വേണ്ടി ഉപവാസത്തോടെ കാത്തിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. നമുക്കത് വായിച്ചു കേൾക്കാം. അഹസ്വേരൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേദിയാക്കാരനും കൽദായരുടെ ദേശത്തെ രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ 1 അവൻ്റെ വാഴ്ചയുടെ 1 ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറൂസലം നിർജ്ജനമായി കിടക്കേണ്ട 70 വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. വീണ്ടും നമ്മൾ കാണുന്ന ഒരേ രീതിയാണ്, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. യോനാ പ്രവാചകൻ നിനവേയിൽ ചെന്ന് പ്രസംഗിച്ചു കഴിയുമ്പോൾ നിനവേ നിവാസികളെല്ലാം ചെയ്യുന്നതാണ്, അവിടെ മനുഷ്യരും മൃഗങ്ങളും ഒന്നടങ്കം ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു എന്ന് പറയും. അപ്പോൾ ഉപവാസം ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം, ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമനുഷ്ഠിക്കലാവാം, പശ്ചാത്താപത്തിൻ്റെ പ്രകടനമാവാം. ഏതാണ്ട് ഇതുമായി സാമ്യമുള്ളതാണ് മോശയുടെ ഉപവാസം. മോശ 40 കർത്താവിൻ്റെ സന്നിധിയിൽ മലയിൽ കയറി ഉപവസിച്ചതായിട്ട് പറയും. പുറപ്പാട് പുസ്തകം 24:15 വാക്യത്തിൽ പ്രമാണത്തിൻ്റെ പട്ടിക, പ്രമാണപ്പലകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് മോശ മലയിലേക്ക് പോയത്. 40 മോശ മരുഭൂമി മലമുകളിൽ ഉപവസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായത്. അതിനുശേഷമാണ് ഉടമ്പടിയുടെ പത്രിക മോശയ്ക്ക് ലഭിച്ചത്. പിന്നീട് ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ഉടമ്പടി ലംഘിക്കുകയും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും മോശ മലയിലേക്ക് പോവുകയും വീണ്ടും 40 ഉപവസിച്ച് മാപ്പിരക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഉപവാസം എന്നത് ഈ ബൈബിളിൽ പൊതുവെ പരിചയമുള്ളൊരു കാര്യമാണ്, പൊതുവെ ആവശ്യപ്പെടുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒരു കാര്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ ഉപവാസം ലക്ഷ്യം തെറ്റിപ്പോകാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 ഉപവാസത്തെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എട്ടാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക. എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർ എന്നോട് നീതിവിധികളാരായുന്നു, ദൈവത്തോടടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഈ ആമുഖത്തിന് ശേഷം ജനത്തിൻ്റെ ഒരു വിലാപമാണ്. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ പറയുക. ഉപവാസവും സ്വയം എളിമപ്പെടുത്തലുമൊക്കെ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കാൻ, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ഉപാധികളായി അവർ കണക്കാക്കിയിരുന്നു. ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കേൾക്കും. യേശു ഒരിക്കൽ പറയുണ്ടായി, ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഇപ്രകാരമുള്ളവ പുറത്തു പോവുകയില്ല. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും വഴി തങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും വഴി തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ജനത്തോട് പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങൾ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു, കലഹിക്കുന്നതിനും ഷണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരവും ഇതര കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണ് നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് ഉപവാസം? ഇപ്പോഴ് ഉപവാസത്തിൻ്റെ ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോരാ എന്ന് പ്രവാചകന്മാർ തന്നെ പറയുന്നു. അപ്പോൾ ഉപവാസത്തിന് മറ്റു ചില മാനങ്ങളുണ്ട്, ബാഹ്യമായ അടയാളങ്ങൾക്കപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് പ്രവാചകന്മാരുടെ വിഷയത്തിൽ ഉപവാസം? അതിനോട് യേശു എങ്ങനെയാണ് പ്രതികരിക്കുക? യേശു തനിക്കെതിരെ കൊണ്ടുവന്ന ആരോപണത്തിന്, ഉപവസിക്കാതിരിക്കുന്നതിനെ കുറിച്ച് കൊണ്ടുവന്ന ആരോപണത്തിന് കൊടുത്ത മറുപടി എന്താണ്? നമ്മൾ അത് അടുത്ത ദിവസം ധ്യാന വിഷയമാക്കുന്നതാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിചിന്തനം സമാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹനിധിയായ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും വഴി ഞങ്ങളെ തന്നെ വിനീതരാക്കി എളിമപ്പെടുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന